السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بهمان الله سهودرين غلي ستي وشواسي غلي سهودري ماري الله سبحانه وتعالى يودي مهتايا أنقره التال كينا إيدان ماسن غلي بودنائي چغلي لأي إمام نووي رحمة الله عليه يودي الأربعون النووية إن غرندم أدستان پڑسيان الحمد لله نمال پڑشويرند إغدشم پدننجوڑم حديث غل അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഹദീസിന്റെ വിശദീകരണങ്ങളും അതേപോലെ തന്നെ ഹദീസ് റിവായത്ത് ചെയ്തിരിക്കുന്ന സ്വഹാബിയുടെ ചെറിയൊരു ചരിത്രവും അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യ നമ്മുടെ ജീവിതത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വഴികാട്ടിയാക്കി സ്വീകരിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിച്ചതുപോലെ ജീവിക്കാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കേവലം ഒരു ഹദീസിന്റെ ഗ്രന്ഥം പഠിച്ചു തീർക്കുക എന്നതല്ല ഉദ്ദേശം, മറിച്ച് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാത്തിലുമുപരി അമലുകൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടുന്ന സാഹചര്യത്തിൽ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കണ്ടുമുട്ടുന്ന ആ ഒരു സാഹചര്യത്തിൽ ഉന്നതമായ പദവികൾ നേടിയെടുക്കാനും വേണ്ടിയായിരിക്കണം ഓരോരുത്തരും ഇത് കേൾക്കുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതും. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുദ്ദേശിക്കുന്നത് പോലെ നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ശേഷിക്കുന്ന ആയുസ് ചെലവഴിച്ചുകൊണ്ട് ചെയ്തുപോയ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് തോബ ചെയ്ത് പുതിയൊരു ജീവിതം ആരംഭിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇൻഷാഅല്ലാഹ് നമ്മൾ അർബഉന നവവിയയിലെ 16-ാമത്തെ ഹദീസ് ആണ്. ആദ്യം നമുക്ക് ഹദീസ് വായിക്കാം. അൻ അബി ഹുറൈറത അബ്ദുറഹ്മാൻ ബിൻ സഖ്റിൻ ദൗസി റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല ലിന്നബി അലൈഹി സ്സലാത്തു വസ്സലാം ഔസിനി ഖാല ലാ തഗളബ് ഫറദദ മിറാറൻ ഖാല ലാ തഗളബ് റവാഹുൽ ബുഖാരി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അർബഉന നവവിയിലെ 16-ാമത്തെ ഹദീസ്. പൊതുവെ ഒരു ഹദീസ് നമ്മൾ ആരംഭിക്കുമ്പോൾ ആ ഹദീസുമായി ബന്ധപ്പെട്ട റാവി ആരാണോ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ ചരിത്രം ചെറിയ രീതിയിൽ സൂചിപ്പിക്കാറുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പലതവണ നമ്മൾക്ക് ചർച്ചകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുമായി ബന്ധപ്പെട്ട മേഖലയിലെ ജീവിതത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു അരമണിക്കൂറുള്ള ദർസ് ഒരു ദിവസം നമ്മൾ എടുത്തിരുന്നു. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് കേൾക്കാത്ത വല്ലവരുമുണ്ടെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ മഹാനായ സ്വഹാബിയെ സംബന്ധിച്ച് പഠിക്കുവാനും കേൾക്കുവാനും കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ സ്വഹാബിയെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുമായിട്ടെടുക്കാനും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ സഖ്റ ദൗസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അന്ന റജുലൻ ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഔസിനി എനിക്കെന്തെങ്കിലും വസിയത്ത് നൽകണം, എനിക്കെന്തെങ്കിലും വസിയത്ത് നൽകണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനിടയിൽ ഉണ്ടായിരുന്ന വളരെ നല്ലൊരു സൽസ്വഭാവമായിരുന്നു. അവരിടയ്ക്കിടെ വന്നുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വസിയത്ത് ചോദിക്കും. അത് അവരുടെ ഒരു പതിവായിരുന്നു. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് വസിയത്ത് ചോദിക്കുക എന്നുള്ളത് സ്വഹാബത്തിന്റെ ഒരു ചര്യയായിരുന്നു. പല കാര്യങ്ങളിലും അവർ പ്രവാചകനോട് സംശയങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടെ പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് പറയും, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി എന്തെങ്കിലും നസീഹത്തുകൾ നൽകണം. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിനെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നാനും നിങ്ങളും ഇത്തരത്തിലുള്ള നല്ല സ്വഭാവങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത്തരത്തിലുള്ള നല്ല സ്വഭാവങ്ങൾ നമ്മുടെ നാട്ടിൽ ദീൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ, അല്ലെങ്കിൽ ദീനുമായി ഇടപഴകുന്ന ഇൽമുമായി ബന്ധമുള്ള ആൾക്കാരാവട്ടെ, അവരുടെ അരികിലേക്ക് പോവുകയും അവരിൽ നിന്ന് വസിയത്തുകളും നസീഹത്തുകളും ചോദിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വഭാവമാണ്. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമും മുസ്ലിമുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഒരു മുസ്ലിമിന്റെ മറ്റൊരു മുസ്ലിമിനോടുള്ള ബന്ധം ഏതൊക്കെയാണെന്ന് സൂചിപ്പിക്കുന്ന ഹദീസിൽ ആറ് കാര്യങ്ങൾ പറഞ്ഞു. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ, അതിലൊന്നാണ് നിന്നോട് ആരെങ്കിലും നസീഹത്ത് ആവശ്യപ്പെട്ടാൽ അവന് നസീഹത്ത് കൊടുക്കണം. നസീഹത്ത് ചോദിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നസീഹത്ത് ചോദിക്കപ്പെട്ടാൽ നസീഹത്ത് നൽകുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. ചില പണ്ഡിതന്മാർ നസീഹത്ത് നൽകൽ വാജിബാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വേണം. സഹാബത്തിനിടയിൽ ഉണ്ടായിരുന്ന ഉത്കൃഷ്ടമായ ഒരു സ്വഭാവമായിരുന്നു ഇടയ്ക്കിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പ്രവാചകനോട് അവർ നസീഹത്തുകൾ ആവശ്യപ്പെടും. ഈ സ്വഹാബി വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്, പ്രവാചകനെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ എനിക്കൊരു ഉപദേശം നൽകണം. അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തഗ്ലബ്, നീ കോപിക്കരുത് എന്ന് പറഞ്ഞു. നീ കോപിക്കരുത് എന്ന് പറഞ്ഞു. ഫറദ്ദദ മിറാറൻ, വീണ്ടും വീണ്ടും ആവർത്തിച്ച സ്വഹാബി ചോദിച്ചു, പ്രവാചകരെ, ഔസ്വിന, മറ്റെന്തെങ്കിലും നസീഹത്തുകൾ നൽകണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഉത്തരം ആവർത്തിച്ചു, നീ കോപിക്കരുത് എന്ന് പറഞ്ഞു ആ സ്വഹാബിയോട്. നീ കോപിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ സ്വഹാബത്ത് വന്നുകൊണ്ട് നസീഹത്തുകൾ ചോദിക്കുമ്പോൾ വ്യത്യസ്തമായ രീതികളിലാണ് മറുപടി കൊടുക്കാറ്. ഒരു സ്വഹാബിക്ക് കൊടുക്കുന്ന മറുപടി ആയിരിക്കില്ല ഒരു പക്ഷെ രണ്ടാമന് കൊടുക്കുക, രണ്ടാമന് കൊടുക്കുന്നതായിരിക്കില്ല മൂന്നാമന് കൊടുക്കുക. വ്യത്യസ്തമായ രീതികളിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നസീഹത്തുകൾ തേടി വരുന്ന ആൾക്കാർക്ക് കൊടുക്കാറുള്ളത്. ഇവിടെ ഈ സ്വഹാബിയോട് പറഞ്ഞത് എന്താണ്? താങ്കൾ കോപിക്കരുത് എന്ന് പറഞ്ഞു. താങ്കൾ കോപിക്കരുത്. പ്രവാചകൻ ഒരേ ചോദ്യം ചോദിക്കപ്പെടുന്നു, വ്യത്യസ്തമായ മറുപടികൾ നൽകുന്നു. എന്താണ് അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്? ഉലമാക്കൾ വിശദീകരിക്കുന്നു. ഹാഫിദ് ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഫതഹിലും, ഇമാം ഐനി അദ്ദേഹത്തിന്റെ ഉംദയിലും, മുബാറക് ഫൂരി അദ്ദേഹത്തിന്റെ തുഹ്ഫയിലും ഒക്കെ പറയുന്നത് പോലെ, രണ്ട് കാരണത്താലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരങ്ങൾ മാറി മാറി വരുന്നത്. പ്രവാചകനോട് വന്ന് ചോദിക്കുന്ന നസീഹത്തുകൾ ആവശ്യപ്പെടുന്ന സ്വഹാബത്തിന്റെ ചോദ്യങ്ങൾക്ക് പ്രവാചകന്റെ ഉത്തരങ്ങൾ വ്യത്യസ്തമാവാൻ പ്രധാനമായും രണ്ട് കാരണമാണ്. ഒന്നാമത്തേത്, ചോദിച്ചു വരുന്ന ആ വ്യക്തിയുടെ അവസ്ഥയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഉചിതമായ ഒരു നസീഹത്ത് പ്രവാചകൻ നൽകി എന്ന് പറഞ്ഞാൽ, ഈ വ്യക്തിക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ കോപിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്തത് ഒരു പക്ഷേ ആ വ്യക്തി ജീവിതത്തിൽ വളരെ പെട്ടെന്ന് കോപിക്കുന്ന വ്യക്തിയായിരിക്കാം. അദ്ദേഹത്തിന്റെ ഇടപാടുകളിലും ജീവിതത്തിലും കുടുംബമായിട്ടുള്ള സംസാരത്തിലൊക്കെ ഒരു പക്ഷേ പെട്ടെന്ന് കോപിഷ്ടനാവുന്ന അല്ലെങ്കിൽ ചൂടാവുന്ന ഒരു പ്രകൃതിക്കാരനായിരിക്കാം. അതുകൊണ്ടായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിക്ക് ഇത്തരത്തിലുള്ള നസീഹത്ത് നൽകിയത്. അതേപോലെ തന്നെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പല സ്വഹാബികളും പലരും വന്ന് ചോദിക്കുമ്പോൾ അവരവരുടെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസീഹത്തുകൾ കൊടുക്കുന്നത് കൊണ്ടാവാം ഉത്തരങ്ങൾ മാറി മാറി വരുന്നത് ഒരേ ചോദ്യത്തിന്. രണ്ടാമത്തെ കാരണം എന്താണ്? അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ ഉത്തരങ്ങൾ പറയാനുള്ള കാരണം എല്ലാ ഖൈറുകളും നന്മയിൽ ജനങ്ങളിലേക്ക് എത്താനാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് ഒരു നസീഹത്ത് ആവശ്യപ്പെട്ടാൽ ആ സ്വഹാബിക്ക് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന നസീഹത്ത് ഒരിക്കലും അദ്ദേഹം മറച്ചുവെക്കില്ല, മറിച്ച് ബാക്കിയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകനോട് നസീഹത്ത് വന്ന് ചോദിക്കുമ്പോൾ എല്ലാ ഖൈറുകളും ജനങ്ങൾക്കിടയിൽ ഉണ്ടാവണം എന്ന ഒരു നിയ്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ മറുപടികൾ നൽകും. അങ്ങനെ ആ മറുപടികളൊക്കെ സഹാബികളുടെ ഇടയിൽ പരക്കുകയും അങ്ങനെ എല്ലാ നന്മയുടെ ഗുണങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിക്കുകയും ചെയ്തു. നിഅമൽ മുറബ്ബി, എത്ര നല്ല ഒരു അധ്യാപകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പ്രവാചകന്റെ ഉത്തരം മാറി മാറി വരുന്നത്. ഒന്നിക്കൽ എല്ലാ ഖൈറുകളും ജനങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ചോദിച്ചു വരുന്ന വ്യക്തിയുടെ സാഹചര്യങ്ങൾ അനുസരിച്ച്. പ്രിയപ്പെട്ടവരെ, എന്താണ് വസീയത്ത് എന്ന് പറഞ്ഞാൽ, ഈ സഹാബി വന്നുകൊണ്ട് ചോദിച്ചത് എന്താണ്? ആ ഉസ്വിനി, എനിക്ക് എന്തെങ്കിലും വസീയത്ത് നൽകണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഖൈർ കാണിച്ചു തരണം. വസീയ എന്ന് പറഞ്ഞാൽ അദ്ദലാലത്തു അലൽ ഖൈർ, അല്ലെങ്കിൽ അദ്ദലാലത്തു അലൽ ഖൈർ, വല്ല നന്മയും കാണിച്ചു തരുന്നതിനാണ് വസീയത്ത് എന്ന് പറയുക. അപ്പൊ സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നു, എനിക്ക് എന്തെങ്കിലും നസീഹത്ത് നൽകണം, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ മുറുകെ പിടിക്കാൻ താങ്കൾ പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കോപിക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, അന്ന് പ്രവാചകൻ പറഞ്ഞത് ആ സഹാബിയോടാണെങ്കിൽ ഇന്ന് കേൾക്കുന്ന നമ്മൾ നമ്മുടെ സ്വയം നഫ്സിനോട് പറയുക പ്രവാചകന്റെ വസീയത്തായിക്കൊണ്ട്, ലാ തഗ്ലബ്, കോപിക്കരുത്, ലാ തഗ്ലബ്, നീ കോപിക്കാൻ പാടില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോപിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. രണ്ട് രീതിയിൽ നമ്മൾ കാര്യങ്ങളെ നിയന്ത്രിക്കണം. ഒന്നാമത്തേത്, കോപമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ തലയിടാൻ പാടില്ല. ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മൾക്ക് കോപം ഉണ്ടാവും, നമ്മൾക്ക് അറിയാലോ. ഇപ്പൊ സ്വാഭാവികമാണ്, ചില വിഷയങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അവസാനത്തിൽ നമ്മൾക്ക് കോപം ഉണ്ടാവും എന്നൊരു ധാരണ നമ്മൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ മാറി നിൽക്കുക. യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന നസീഹത്ത്. ലാ തഗളബ്, കോപം നീ കോപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, കോപിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ കോപത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? കോപം വന്നാൽ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി പരിശ്രമിക്കുക. കോപം വന്നാൽ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഇപ്പം ജീവിതത്തിൽ മനുഷ്യരാണ്, വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കണ്ടുമുട്ടേണ്ടി വരും. ഒരു പക്ഷേ സ്വന്തം ഭാര്യയിൽ നിന്ന്, അല്ലെങ്കിൽ മക്കളിൽ നിന്ന്, അല്ലെങ്കിൽ കുടുംബക്കാരിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നിന്ന്, ആൾക്കാരുടെ സംസാരങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കണ്ടുമുട്ടുമ്പോൾ പലപ്പോഴും മനസ്സിന്റെ ഇടയിൽ വെറുപ്പും വിദ്വേഷവും വരും. കോപിക്കാൻ വേണ്ടി മനസ്സ് നമ്മോട് മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്ത് കോപത്തെ നിയന്ത്രിച്ചു വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുറഅ, ശക്തിമാൻ എന്ന് പറഞ്ഞാൽ മല്ലയുദ്ധത്തിൽ ബാക്കിയുള്ള ആൾക്കാരെ തോൽപ്പിക്കുന്നവനല്ല, മറിച്ച് വലാകിന്ന ശദീദല്ലദി യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്, മറിച്ച് യഥാർത്ഥത്തിൽ ശക്തിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കോപം വരുന്ന സാഹചര്യത്തിൽ അതിനെ പിടിച്ചു നിർത്തുന്നവനാണ്. കോപം വരുന്ന സാഹചര്യത്തിൽ അതിനെ പിടിച്ചു നിർത്തുന്നവനാണ് യഥാർത്ഥത്തിൽ ശക്തിമാൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നത്? ഒരു വ്യക്തി കോപം വരുന്ന സാഹചര്യത്തിൽ അതിനെ പിടിച്ചു നിർത്തുകയാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ കഴിവ്. മല്ലയുദ്ധത്തിൽ ശത്രുവിനെ മല്ലടിച്ചിടുക, അല്ലെങ്കിൽ അവനെ തോൽപ്പിക്കുക എന്നുള്ളത് കഴിവ് തന്നെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ കഴിവ് എന്താണ്? കോപം വരുന്ന സാഹചര്യത്തിൽ ആ കോപത്തെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കഴിവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവനാണ് ശക്തൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മുടെ ഭാര്യ വല്ല മോശമായ പ്രവർത്തനം ചെയ്താൽ, ദുനിയാവിന്റെ വിഷയത്തിൽ ഇപ്പൊ പല ആൾക്കാരും നമ്മൾ കാണാറുണ്ട്, ഇപ്പം ഭാര്യ ഒരു ചായ കൊണ്ടുവന്നു, അതിന്റെ അകത്ത് പഞ്ചസാര കുറവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം കുറവാണെങ്കിൽ പെട്ടെന്ന് ഭാര്യയോട് തട്ടിക്കയറും, ചൂടാകും. ആ ഒരു സ്വഭാവ രീതി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ മറ്റൊരു വ്യക്തി കുറച്ച് ഭക്ഷണവുമായിട്ട് വന്നു, പ്രവാചകന്റെ മറ്റൊരു ഭാര്യയെ കൊടുത്തയച്ചതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അതിഥി അവിടത്തേക്ക് കടന്നു വന്നു, അല്ലെങ്കിൽ ആ വ്യക്തി അവിടത്തേക്ക് കടന്നു വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കണ്ടയുടൻ ആയിഷ റളിയല്ലാഹു അൻഹ കോപിച്ചു, ആ പാത്രം തട്ടിക്കളഞ്ഞു, ആ പാത്രം നിലത്ത് വീണ് പൊട്ടി. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കുത്തിയിരുന്നു കൊണ്ട് ആ പാത്രത്തിന്റെ പൊട്ടിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ എടുക്കുകയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് മറ്റൊരു പാത്രം ഈ വന്ന വ്യക്തിയുടെ കയ്യിൽ നൽകിയിട്ട് മറ്റേ ഭാര്യയ്ക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ സങ്കല്പിച്ചു നോക്കി, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്ത് ഒരു പക്ഷേ നമ്മളിൽ ആരെങ്കിലും ആണെങ്കിലോ, ഒരു പക്ഷേ ഭാര്യയോട് കോപിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് കോപിക്കാറില്ല, മറിച്ച് അള്ളാഹുവിന്റെ വിഷയങ്ങൾക്ക് മാത്രം, ദീനിന്റെ കാര്യങ്ങൾക്ക് മാത്രമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിച്ചിരുന്നത്. ഒരു സഹാബി പറയുന്ന സംഭവം നമ്മൾക്ക് കാണാം, സഹീഹുൽ ബുഖാരിയിലാണ് സംഭവം എന്നാണ് എന്റെ ഓർമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന സാഹചര്യത്തിൽ പ്രവാചകന്റെ തോളത്ത് ഒരു ഡ്രസ് ഉണ്ടായിരുന്നു, ഒരു വസ്ത്രം. ഒരു അറബി വന്നുകൊണ്ട് അത് വലിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ തിരിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറകിൽ നിന്ന് വലിച്ചപ്പോൾ പ്രവാചകന്റെ ശരീരത്തിൽ അതിന്റെ അടയാളം വന്നിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടുകൂടിയാണ് അറബിയുടെ മുഖത്തേക്ക് നോക്കിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നെന്ന് പറയുമ്പോൾ കേവലം നാവിലുള്ള സ്നേഹം, അല്ലെങ്കിൽ നാവുകൊണ്ട് പറയുന്ന സ്നേഹമല്ല വേണ്ടത്, മറിച്ച് ജീവിതത്തിൽ ആ സ്നേഹം കാണിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിക്കുന്ന കാര്യമാണ്, ഒരു വ്യക്തിക്ക് ദേഷ്യം വന്നാൽ ആ ദേഷ്യത്തെ പിടിച്ചു വെക്കുക. ഭാര്യയോടാണെങ്കിൽ അങ്ങനെ, മക്കളോടാണെങ്കിൽ അങ്ങനെ, മാതാപിതാക്കളോടാണെങ്കിൽ അങ്ങനെ. മാതാപിതാക്കൾ ഒരു പക്ഷേ വല്ല ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, യാതൊരു കാരണവശാലും അവരോട് കോപിക്കാൻ ഇസ്ലാം നമ്മൾക്ക് അനുവാദം നൽകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ, കോപം വരുമ്പോൾ നമ്മൾ പിടിച്ചു വെക്കാൻ വേണ്ടി കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലു ഇംറാനിൽ മുഅ്മിനീങ്ങളുടെ വിശേഷണം സംബന്ധിച്ച് പറയുമ്പോൾ, وسارعوا الى مغفرة من ربكم وجنة عرضها السماوات والارض اعدت للمتقين الله سبحانه وتعالى سورة آل عمران പറയുന്നു وسارعوا الى مغفرة من ربكم അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങൾ മാപ്പാക്കി തരാൻ എത്രയും പെട്ടെന്ന് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക. അതേപോലെ തന്നെ വജന്നത്തിൻ സ്വർഗത്തിലേക്കും ധൃതി കാട്ടുക. നിങ്ങൾ സ്വർഗത്തിന്റെ വിഷയത്തിൽ പരസ്പരം മത്സരിച്ചുകൊണ്ട് ധൃതി കാട്ടുക. എങ്ങനെയുള്ള സ്വർഗമാണ് വജന്നത്തിൻ അർദുഹ സമാവാത്തു വൽ അർദ്, ആകാശഭൂമികളോളം വലിപ്പമുള്ള അല്ലെങ്കിൽ അതിനേക്കാളും വലിപ്പമുള്ള സ്വർഗത്തിലേക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. അതിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, ഈ സ്വർഗം അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സ്വർഗം ഇപ്പോൾ തന്നെ ഉണ്ട്, സ്വർഗം നിലവിലുണ്ട്. ആ നിലവിലുള്ള സ്വർഗം അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്നത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എങ്ങനെയുള്ള മുത്തഖീങ്ങളാണ്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, പ്രയാസമുള്ള സാഹചര്യത്തിലും സമ്പത്ത് കയ്യിലുള്ള സാഹചര്യത്തിലും, സമ്പത്തുള്ള അവസ്ഥയിലാവട്ടെ ഇല്ലാതെ അവസ്ഥയിലാവട്ടെ, അവർ സമ്പത്ത് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്ന ആൾക്കാരാണ്. അതിനുശേഷം അവരുടെ വിശേഷണം പറയുന്നു വൽ കാളിമീന അൽ ഗൈള, അവർ കോപം വന്നാൽ അതിനെ പിടിച്ചുവെക്കുന്ന ആൾക്കാരാണ്. കോപം വന്നാൽ ആ കോപത്തിനനുസരിച്ച് നീങ്ങുന്നവരല്ല, മറിച്ച് കോപത്തിനെ പിടിച്ചുവെക്കുന്ന ആൾക്കാരാണ്. വലആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇത്തരത്തിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് സൂറത്തു ആലി ഇംറാനിലൂടെ അല്ലാഹു പറയുന്നു. അപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്ന വിഭാഗത്തിന്റെ ഒരു വിശേഷണയാണ് അല്ലെങ്കിൽ ഒരു സവിശേഷതയാണ് അവർ കോപം വന്നാൽ പിടിച്ചുവെക്കും എന്നുള്ളത്. അതാണ് മുആദ് ബിൻ അനസ് അൽ ജുഹനി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇമാം അബൂദാവൂദും തിർമിദിയും ഇബ്നു മാജിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ കളമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു, ചില റിവായത്തുകളിൽ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു, ദഅഹു അല്ലാഹു അലാ റുഊസിൽ ഖലാഇഖ് യൗമൽ ഖിയാമത്തി ഹത്താ യുഖയ്യിറഹു അല്ലാഹു മിനൽ ഹൂരിൽ ഐനി മാ ഷാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കളമ ഗൈളൻ, ആരെങ്കിലും കോപത്തെ പിടിച്ചു വെച്ചാൽ, വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു, അവന് കഴിവുണ്ട് തിരിച്ചു പകരം വീട്ടാൻ. ഒരു വ്യക്തി തന്നോട് വല്ല രീതിയിലുള്ള ദ്രോഹം ചെയ്താൽ അല്ലെങ്കിൽ കോപിപ്പിച്ചാൽ അതിന് തിരിച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിന്റെ കൂടെ തന്നെ ആരെങ്കിലും, ആ കഴിവുള്ള വ്യക്തി ആരെങ്കിലും ആ കോപം പിടിച്ചു വെക്കുകയാണെങ്കിൽ, ദഅഹുല്ലാഹു അലാ റുഊസിൽ ഖലാഇഖ് യൗമൽ ഖിയാമ, അവസാന നാളിൽ എല്ലാ ജനങ്ങളെയും അള്ളാഹുവിന്റെ മഹ്ഷറയിൽ ഒരുമിച്ച് കൂട്ടുന്ന സാഹചര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കോപം പിടിച്ചു വെച്ച വ്യക്തിയെ അള്ളാഹു വിളിക്കും. ഹത്ത യുഖയ്യിറഹു അല്ലാഹു മിനൽ ഹൂരിൽ ഐനി മാ ഷാ, അവൻ ഉദ്ദേശിക്കുന്ന ഹൂറുൽ ഐങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള അനുമതി അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ നിഅമത്താണ് പ്രിയപ്പെട്ടവരെ, എത്ര വലിയ നിഅമത്താണ്. നമ്മുടെ ശരീരത്തിനെ ഒന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ വാഗ്ദാനങ്ങളാണ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, കോപം ഉണ്ടാക്കുന്ന ഒരു വഴിയിലേക്കും നമ്മൾ പോവാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, കോപം വന്നാൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. യാതൊരു കാരണവശാലും കോപത്തിനനുസരിച്ച് നമ്മൾ പോവാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് കോപം നമ്മൾ നിയന്ത്രിക്കേണ്ടത്? ഒരു വ്യക്തിക്ക് കോപം വരികയാണെങ്കിൽ എങ്ങനെയാണ് അവൻ അതിനെ നിയന്ത്രിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രവാചകൻ, നമ്മൾക്ക് അതിന്റെ മാർഗവും പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒന്നാമത്തെ കാര്യം, ഒരു വ്യക്തി കോപിക്കുന്ന സാഹചര്യത്തിൽ അവൻ നിന്നിട്ടാണുള്ളതെങ്കിൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, ഒരു വ്യക്തി നിന്ന അവസ്ഥയിലാണ് കോപിച്ചിട്ടുള്ളത് എങ്കിൽ അവൻ ഇരിക്കണം. ഒരു വ്യക്തി നിന്ന അവസ്ഥയിലാണ് കോപിച്ചിട്ടുള്ളതെങ്കിൽ അവൻ ഇരിക്കണം, എന്നിട്ടും അവൻ മാറുന്നില്ലെങ്കിൽ അവൻ കിടന്നുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് അനുസരിച്ച് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അമൽ ചെയ്തതായി കാണാം. അദ്ദേഹത്തിനോട് മോശമായിട്ട് ചില ആൾക്കാർ വർത്തിച്ചപ്പോൾ അദ്ദേഹം ഇരുന്നു. ആ സമയത്ത് ചില ആൾക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ ഗളിബ അഹദുക്കും വഹുവ ഖായിമുൻ ഫല്യജ്ലിസ്, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവന് കോപം വന്നതെങ്കിൽ അവൻ ഇരുന്നു കൊള്ളട്ടെ. ഫഇൻ ദഹബ അൻഹുൽ ഗളബ്, അവനിൽ നിന്ന് കോപം പോയാൽ അൽഹംദുലില്ലാ, വഇല്ല, ഇനി കോപം പോയിട്ടില്ലെങ്കിലോ. ഒരു വ്യക്തി നിന്നുകൊണ്ട് കോപിക്കുകയാണ്, അവനോട് ഇരിക്കാൻ വേണ്ടി പറയുക, അവൻ ഇരുന്നിട്ടും അവന്റെ കോപം പോകുന്നില്ല എങ്കിൽ, ഫല്യൽതജിഅ, അവൻ കിടന്നുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹ്മദും ഇമാം ഇബ്നു ഹിബ്ബാനും ഒക്കെ അദ്ദേഹത്തിന്റെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കോപം വന്നാൽ നമ്മൾ ഇരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നിന്നുകൊണ്ട് കോപിക്കുമ്പോൾ ഇരിക്കാൻ, ഇരുന്നുകൊണ്ടാണ് എഴുന്നിട്ടും കോപം കുറയുന്നില്ലെങ്കിൽ അവിടെ മിണ്ടാതെ കിടക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു അദബാണ്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണ്? കോപം വന്നാൽ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഒരു സംഭവം കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു സംഭവം സുലൈമാൻ ബിൻ സർദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ്. അദ്ദേഹം പറയുന്നു, കുന്തു ജാലിസൻ മഅ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കുകയായിരുന്നു. വറജുലാൻ യസ്തബ്ബാൻ, രണ്ടാൾക്കാർ നമ്മുടെ അരികിൽ രണ്ടാൾക്കാർ ഇരുന്നു കൊണ്ട് പരസ്പരം തർക്കിക്കുന്നു. ഫഅഹദുഹുമ അഹ്മറ വജ്ഹുഹു വൻതഫഖത് ഔദാജുഹു, അതിൽ നിന്ന് ഒരു വ്യക്തി ശക്തമായി കോപിച്ചിരിക്കുകയാണ്, കോപം കാരണം അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ചുവന്നിട്ടുണ്ട്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം, ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുലൈമാൻ ബിൻ സർദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ സമയം പ്രവാചകൻ പറഞ്ഞു, ഇന്നി ലഅഅലമു കലിമതൻ, എനിക്കൊരു കാര്യം അറിയാം, എനിക്കൊരു വാക്കറിയാം, ലൗ ഖാലഹ ദഹബ അൻഹു മാ യജിദ്, ആ ഒരു വാക്ക് അവൻ പറയുകയാണെങ്കിൽ അവൻ ഇപ്പോഴുള്ള ആ ഒരു അവസ്ഥ, ശക്തമായ കോപത്താൽ മുഖമൊക്കെ ചുവന്നിരിക്കുന്നു, ആ ഒരു അവസ്ഥയിൽ നിന്ന് അവനെ മാറാൻ വേണ്ടി സാധിക്കും. ലൗ ഖാല, അവൻ പറയുകയാണെങ്കിൽ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ذهب عنه ما يجد, اعوذ بالله من الشيطان എന്ന് പറഞ്ഞാൽ അവൻ അനുഭവിക്കുന്ന ആ ഒരു പ്രയാസത്തിൽ നിന്ന് അവന് മാറാൻ സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സുലൈമാൻ ബിൻ സർദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കോപം വന്ന വ്യക്തി ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്താ? നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഇരിക്കുക, എന്നിട്ടും മാറിയിട്ടില്ലെങ്കിൽ കിടക്കുക. രണ്ടാമത്തേക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? കോപം വന്നാൽ പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പിശാചിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കുക. അതേപോലെ തന്നെ മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? യാതൊരു കാരണവശാലും കോപം വന്നാൽ പിന്നെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. കഴിവിന്റെ പരമാവധി കോപം വന്നാൽ അനങ്ങാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ചില സഹോദരന്മാർക്ക് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. ഒരു സഹോദരൻ കോപിച്ചു കണ്ടാൽ അവനെ ഒന്നുകൂടി ഇളക്കിവിടാൻ വേണ്ടി നോക്കും. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. കുറ്റക്കാരാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ആർക്കെങ്കിലും ജീവിതത്തിൽ കോപം വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മിണ്ടാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഗളിബ അഹദുക്കും ഫല്യസ്കുത്, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും കോപം വരികയാണെങ്കിൽ അവൻ മിണ്ടാതിരുന്നു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രവാചകനിൽ നിന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, മിണ്ടാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ, പിശാചിൽ നിന്ന് ശരണം ചോദിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. മൂന്നാമത്തെ കാര്യം, നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഇരിക്കുക, എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ കിടക്കുക. അതേപോലെ തന്നെ കോപം വരുന്ന സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ ആയത്ത് ഓർക്കുക, സ്വർഗം കൊണ്ട് അല്ലാഹു സന്തോഷവാർത്ത അറിയിച്ചിരിക്കുന്ന സത്യവിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ് കോപം വരുന്ന സാഹചര്യത്തിൽ പിടിച്ചു നിർത്തുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഓർക്കുക, മല്ലയുദ്ധത്തിൽ മറ്റുള്ള എതിരാളിയെ തകർത്തടിക്കുന്നവനല്ല, മറിച്ച് കോപം വരുമ്പോൾ നിയന്ത്രിക്കുന്നവനാണ് ശക്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കോപം വരുന്ന സാഹചര്യത്തിൽ മനസ്സിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുക. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കോപം വരികയും അവന് കഴിവുണ്ടായിട്ട് പോലും അവൻ അതിനെ നിയന്ത്രിക്കുകയും ചെയ്താൽ ആഖിറത്തിലെത്തിയാൽ ഹൂറുൽ ഐനുകളിൽ നിന്ന് അവൻ ഇഷ്ടമുള്ളതിനെ തെരഞ്ഞെടുക്കാൻ അല്ലാഹു അവന് സൗഭാഗ്യം നൽകും. മാത്രമല്ല, ഇമാം തബറാനി ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കോപം വരികയും ആ കോപം പകരം വീട്ടാൻ കഴിവുണ്ടായിരിക്കെ അവൻ അത് പിടിച്ചുവെക്കുകയും ചെയ്താൽ അവന്റെ മനസ്സ് പ്രതീക്ഷ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിൽ നിറക്കും. എന്ന് പറഞ്ഞാൽ അവന് വളരെ വലിയൊരു സമാധാനം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യാതൊരു കാരണവശാലും കോപിക്കാൻ പാടില്ല. കഴിവിന്റെ പരമാവധി നിയന്ത്രിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ദീനിന്റെ വിഷയങ്ങളിലാണെങ്കിൽ കോപിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അല്ലാഹു നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും ധിക്കരിക്കുമ്പോൾ അവരോട് കോപിക്കണം, അത് ദീനാണ്. പക്ഷെ ദുനിയാവിന്റെ വിഷയങ്ങളിൽ യാതൊരു കാരണവശാലും ആരോടും കോപിക്കാൻ പാടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന നസീഹത്താണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നസീഹത്ത് മുറുകെ പിടിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ, അന്ന് കേട്ടത് ആ സ്വഹാബി ആണെങ്കിൽ ഇന്ന് കേൾക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണപാഠമായിട്ട് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പ്രവാചകന്റെ വസീയത്ത് മുറുകെ പിടിക്കാൻ വേണ്ടി തയ്യാറാവുക. അഥവാ കോപം വന്നാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മാർഗങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, നാട്ടിൽ പൊതുവെ ആൾക്കാർക്കിടയിൽ പ്രസിദ്ധമായ ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തിക്ക് കോപം വരികയാണെങ്കിൽ അവൻ വുളൂ ചെയ്യണമെന്ന് പറയാറുണ്ട്. അതിയത സഅദി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസാണ് പൊതുവെ അതിന് ഉദ്ധരിക്കാറുള്ളത്. ഇന്നൽ ഗളബ മിനൽ ശൈത്താൻ, തീർച്ചയായും കോപം പിശാചിൽ നിന്നുള്ളതാണ്. വഇന്ന ശൈത്താന ഖുലിഖ മിനൻ നാരി, തീർച്ചയായും പിശാചിനെ അല്ലാഹു പടച്ചിരിക്കുന്നത് നരകത്തിൽ നിന്നാണ്. വഇന്നമാ തുതുഫഉന്നാറു ബിൽമാ, അല്ലെങ്കിൽ തീയിൽ നിന്നാണ്. വഇന്നമാ തുതുഫഉന്നാറു ബിൽമാ, തീർച്ചയായും തീ അണക്കുന്നത് വെള്ളമാണ്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും കോപിക്കുകയാണെങ്കിൽ അവൻ വുളൂ ചെയ്തു കൊള്ളട്ടെ എന്ന് പറയുന്ന ഒരു ഹദീസ് പൊതുവെ നാട്ടിൽ പറയാറുണ്ട്. പക്ഷെ ആ ഹദീസിന്റെ സിഹത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അധിക പണ്ഡിതന്മാരും ഹദീസ് ളഈഫാണെന്ന് അഭിപ്രായമുള്ളവരാണ്. അധിക പണ്ഡിതന്മാരും ആ ഹദീസ് ദുർബലമാണെന്ന് അഭിപ്രായമുള്ളവരാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ആ ഹദീസ് ദുർബലമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധയിലുണ്ടാവുക. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, മെഡിക്കൽ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ സയൻസ് അനുസരിച്ച് അവർ പറയുന്നത് ഒരു വ്യക്തി കോപിക്കുന്ന സാഹചര്യത്തിൽ അവന്റെ ബ്ലഡ് ഹീറ്റാവും. ആ സമയത്ത് അവൻ വുളൂ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ശരീരം കഴുകുകയാണെങ്കിൽ അവന്റെ കോപം അടങ്ങും എന്ന് ഇപ്പോഴത്തെ ശാസ്ത്രം പറയുന്നുണ്ട്, മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കായിട്ട് അത്തരത്തിൽ സ്ഥിരപ്പെട്ട ആ ഹദീസ് അല്ലെങ്കിൽ അത്തരത്തിൽ വന്നിരിക്കുന്ന ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലാഹു അലം, പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഹദീസ് ദുർബലമാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. മോശമായ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. സത്യവിശ്വാസികളുടെ സ്വഭാവം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹും റസൂലും പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിൽ വല്ല ഖൈറുമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്, വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ എന്റെയും പിശാചിന്റെയും ഭാഗത്ത് നിന്നാണ്. ഹക്ക് മുറുകെ പിടിക്കാനും സദാസമയം ഹക്കിൽ ഉറച്ചു നിൽക്കാനും വേണ്ടി എപ്പോഴും പരിശ്രമിക്കുക. അള്ളാഹുവിനോട് തൗഫീഖ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ എത്രത്തോളം പരിശ്രമിച്ചാലും അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും സാധ്യമല്ല എന്നൊരു യാഥാർത്ഥ്യം സദാസമയം മനസ്സിൽ ഓർമ്മയിൽ വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على محمد وعلى آله وصحبه وسلم والسلام عليكم ورحمة الله وبركاته.